الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد سهودرنا لأي نمال كتاب التوحيد باب فضل التوحيد وما يكفر من الذنوب أنا أدعي معنا كأين أقلاص يقول من سلاكية توحيد سأشتدى أريكنا أدعي ആദ്യം പൂർത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അവസാനത്തിലുള്ള മസായിലുകളാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 20 മസായിലുകൾ ഇതിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഈ മസായിലുകൾ വായിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യായത്തിൽ വന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാനും നമ്മൾ അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനും നമ്മെ സഹായിക്കുന്ന മസായിലുകളാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു ഫീഹി മസായിൽ, ഈ അധ്യായത്തിൽ ചില മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അൽ ഊല സഅത്തു ഫദ്ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശാലമായ ഔദാര്യം, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ഔദാര്യമുള്ളവനാണ്. അല്ലാഹുവിന്റെ ഔദാര്യം അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അഹ്ലു തൗഹീദിനാണ്, തൗഹീദുള്ള ആളുകൾക്കാണ്. ഷിർക്കിൽ നിന്നും അകന്നുകൊണ്ട് തൗഹീദിലായി ജീവിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ ആ തൗഹീദിലായി മരണപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ വിശാലതയാണ് നൽകിയിട്ടുള്ളത്. അവരിൽ ചിലരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ അടുത്ത അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് പോലെ യാതൊരു വിചാരണയോ ഒരു ശിക്ഷയോ ഇല്ലാതെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അവർക്കൊരു വിചാരണ പോലും ഉണ്ടാവുകയില്ല. എന്നാൽ തൗഹീദ് ഉണ്ടാകുകയും അവരിൽ വല്ല തിന്മകളും സംഭവിക്കുകയും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് അവൻ പാത്രമാകാതിരിക്കുകയും ചെയ്താൽ അവൻ ഒരുപക്ഷെ നരകത്തിൽ ഒരു നിശ്ചിത വേള അവിടെ കഴിയുകയും പിന്നീട് അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്തു തന്നെയായാലും അത് അള്ളാഹുവിന്റെ വലിയ ഫദലാണ്. തൗഹീദുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വലിയൊരു ഫദലാണ്. നാം പറഞ്ഞിട്ടുണ്ട്, ഒരാളും അവനവന്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ പോലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, അവന്റെ കാരുണ്യം എന്നെ മൂടിപ്പൊതിഞ്ഞിട്ടല്ലാതെ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ അടിസ്ഥാനമാണ് ഒരാൾക്ക് തൗഹീദ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഹ്ലു തൗഹീദിന് അള്ളാഹുവിന്റെ ഫദൽ വിശാലമായിരിക്കും, അവന്റെ ഔദാര്യം വളരെ വിശാലമായിരിക്കും എന്ന കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിലുള്ള ഓരോ ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ച ഓരോ ആയത്തുകളും അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദുള്ള ആളുകൾക്ക് അമ്ന് നൽകും, നിർഭയത്വം നൽകും. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള മഹത്തായ ഫദലാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. തൗഹീദുള്ളവർക്കാണ് അത് ലഭിക്കുക. രണ്ടാമത്തെ കാര്യം അസാനിയത്തു കസ്റത്തു സവാബി അത്തൗഹീദ് ഇൻദല്ലാഹ്, തൗഹീദിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള മഹത്തായ പ്രതിഫലം നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു തൗഹീദിനാണ് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുക. അല്ല, തൗഹീദ് ഇല്ലാത്തൊരു വ്യക്തിക്ക് പ്രതിഫലമേ ഇല്ല എന്ന്. ഒരു വ്യക്തി എന്ത് തന്നെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകാനുള്ള നിബന്ധനയാണ് അവന് തൗഹീദ് ഉണ്ടാകുക എന്നുള്ളത്. തൗഹീദ് ഇല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പ്രതിഫലം നൽകുകയില്ല. എന്നാൽ തൗഹീദിന് വലിയ പ്രതിഫലമാണ് നൽകിയിട്ടുള്ളത്. അവനിൽ വന്നുപോയിട്ടുള്ള തിന്മകൾ, പാപങ്ങൾ, ഇതെല്ലാം അവന്റെ തൗഹീദ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ അധ്യായത്തിൽ. മൂന്നാമതായിട്ടുള്ളത്, മൂന്നാമത്തെ ഫൈദ, തക്ഫീറുഹു മഅ ദാലിക ലിദ്ദുനൂബ്. തക്ഫീറുഹു പുറത്തു കൊടുക്കും, മായ്ച്ചു കൊടുക്കും, മഅ ദാലിക ലിദ്ദുനൂബ്, അവനിൽ സംഭവിച്ചിട്ടുള്ള തിന്മകൾ. ആ തിന്മകളോടൊപ്പം അവന് തൗഹീദ് ഉണ്ട് എങ്കിൽ ആ തൗഹീദ് അവന്റെ തിന്മകളെ മായ്ച്ചു കൊടുക്കും. ഇത് ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഭൂമിയോളം തിന്മകളുമായി എന്റെ മുന്നിലേക്ക് വന്നാലും, അള്ളാഹു പറഞ്ഞു, ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, ഖുദ്സിയായ ഹദീസിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അള്ളാഹു അത്ര തന്നെ മഗ്ഫിറത്തുമായി അവന്റെ മുന്നിലേക്ക് വരും, അവന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു തൗഹീദുള്ള വ്യക്തിക്ക് തന്നെ അവൻ തിന്മകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കാം, തിന്മകൾ പറ്റാം. തിന്മകളിൽ നിന്നും മുക്തമായിട്ടുള്ള മഅസൂമികളല്ല തൗഹീദുള്ള ആളുകൾ. മഅസൂമികളായ ആളുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. എന്നാൽ തൗഹീദുള്ള മുസ്ലിമീങ്ങൾ, അവർക്ക് തിന്മകൾ സംഭവിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവർക്ക് വന്നുപോയിട്ടുള്ള തിന്മകൾ അത് ഈ തൗഹീദ് കൊണ്ട് പുറത്തു കൊടുക്കും എന്ന് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതോടൊപ്പം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു വ്യക്തി തനിക്ക് തൗഹീദുണ്ട് എന്ന കാരണത്താൽ തിന്മകൾ സ്വയം ചെയ്യാൻ മുതിരുകയാണ് എങ്കിൽ അത് അവന്റെ തൗഹീദിനെ തന്നെ ഇല്ലാതാക്കി കളയാൻ ആരംഭിക്കുന്നതാണ്. അപ്പൊ അതാണ് തക്ഫീറുഹു മഅ ദാലിക ലിദ്ദുനൂബ്, തിന്മകൾ അത് പുറത്തു കൊടുക്കാൻ തൗഹീദ് കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കി. നാലാമത്തെ കാര്യം, അർറാബിഅ തഫ്സീറുൽ ആയ അല്ലതീ ഫീ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിൽ ഒരു ആയത്തിന്റെ വിശദീകരണം. ഏതാണ് ആയത്ത്? നമ്മൾ ഒന്നാമതായി പറഞ്ഞിട്ടുള്ള അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, ഈ ആയത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ അധ്യായത്തിൽ നിന്ന് ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് അന്നെപ്പോഴാണ് ഉണ്ടാകുക, ഹിദായത്ത് എപ്പോഴാണ് ഉണ്ടാകുക, അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ, അത് ലഭിക്കാനുള്ള കാര്യം അല്ലദീന ആമനു, അവൻ വിശ്വസിച്ചവനായിരിക്കണം, മുവഹിദായിരിക്കണം, ഈമാനുള്ളവനായിരിക്കണം. വലം യൽബിസു ഈമാനഹും ബിദുൽ, അവന്റെ ഈമാനിനോടൊപ്പം ലുൽമ കലരാൻ പാടില്ല. നമ്മൾ പറഞ്ഞു ഇവിടെ ലുൽമ എന്ന് പറയുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, അലം തസ്മഉ ഖൗല റജുലി സാലിഹ് ഇന്ന ശിർക ലുൽമുൻ അദീം, ഒരു സാലിഹായ മനുഷ്യൻ അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലുക്മാൻ അലൈഹി സലാം, അദ്ദേഹത്തിന് ഇന്ന ശിർക ലുൽമുൻ അദീം എന്ന് തന്റെ കുട്ടിയോട് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ ലുൽമ ഉദ്ദേശിക്കുന്നത് ശിർക്ക്. അപ്പൊ ആ ശിർക്ക് കലരാതെ ഈമാനോടുകൂടിയുള്ള ഒരാൾക്ക് അള്ളാഹു അമ്ന നൽകും, ഹിദായത്ത് നൽകും എന്നുള്ള ആയത്തിന്റെ തഫ്സീർ. അതാണ് ഈ നാലാമതായി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഇതൊക്കെ ഒന്നുകൂടി നമ്മൾ ഓർമ്മ പുതുക്കുന്നതിനാണ് ഈ ഒരു മസായിലുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അൽ ഖാമിസ, അഞ്ചാമത്തെ കാര്യം, തഅമ്മുലുൽ ഖംസിൽ ലവാതി ഫി ഹദീതി ഉബാദ, ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസിന് നമ്മൾ വായിച്ചിട്ടുള്ള അഞ്ച് കാര്യങ്ങളുണ്ട്. ആ അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, അഥവാ ഒരു മുസ്ലിം അവൻ എപ്പോഴാണ് അവന്റെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നത്, അവനെ സ്വർഗം നരകം നിഷിദ്ധമാക്കുന്നത്, അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നറിയിക്കുന്ന ഹദീസാണ്. അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഷഹാദത്താൻ, അതാണ് രണ്ട് കാര്യങ്ങൾ, അഞ്ചിൽ രണ്ട് കാര്യങ്ങളൊന്നതാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് അന്ന ഈസാ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമതുഹു അൽഖാഹ ഇലാ മറിയമ വ റൂഹും മിൻ, ഈസാ അലൈഹി സലാം അല്ലാഹുവിന്റെ അടിമയും അതുപോലെ അല്ലാഹുവിന്റെ റസൂലുമാണ്. മറിയം ബീവിയുടെ, മറിയം അലൈഹി സലാമിന്റെ അവരുടെ ഗർഭപാത്രത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു കലിമത്ത് കൊണ്ട് കുൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു റൂഹ് അതാണ് ഈസാ അലൈഹിസലാം. നാം പറഞ്ഞു ഈസാ അലൈഹിസലാം അദ്ദേഹം റൂഹും ശരീരവും രണ്ടുമുള്ള ആളാണ്, മനുഷ്യനാണ്, അദ്ദേഹം അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, ആരാധിക്കപ്പെടാൻ പാടില്ല. റസൂലാണ്, അദ്ദേഹത്തെ കളവാക്കാൻ പാടില്ല. അപ്പോൾ ഈസാ അലൈഹിസലാം അദ്ദേഹത്തിന്റെ കാര്യം അത് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ അൽജന്നത്തു ഹഖുൻ, നാലാമത്തെ കാര്യം, അന്നാറു ഹഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ഇതെല്ലാം ഒരാൾ നിർബന്ധമാക്കി വിശ്വസിച്ചു കഴിഞ്ഞാൽ, അതിന് ഷഹാദത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെ ഇല്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് ഹദീസിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അവൻ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. അവന്റെ ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഈസാ അലൈഹിസലാമിനെ മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹം ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അദ്ദേഹമില്ലാത്ത ഒരു കാര്യങ്ങൾ ആളുകൾ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞ് ഈസാ അലൈഹി സ്വലാമിന്റെ കാര്യം പറയുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു കലിമയാണ്, കുൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഉപ്പയില്ല എന്ന കാരണത്തിന് കൊണ്ട് അദ്ദേഹത്തിനൊരു ദിവ്യത്വമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഉലൂഹിയത്തിന്റെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അങ്ങനെയില്ല, ഒരു ഇലാഹാണെന്നുള്ള ഒരു ആരാധ്യനാണെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന അദ്ദേഹത്തിനില്ല. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരടിമ മാത്രമാണ് അദ്ദേഹം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. നമ്മൾ തൗഹീദിന്റെ ഉറപ്പിനു വേണ്ടി അത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അതുപോലെ സ്വർഗവും നരകവും എല്ലാം ഹക്കാണ് എന്ന് മനസ്സിലാക്കി നൽകും. ആറാമത്തെ കാര്യം, അന്നക ഇദാ ജമഅത ബൈനഹു വബൈന ഹദീസ് ഉത്ബാൻ വമാ ബഅദഹു തബയ്യന ലക മഅന ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വതബയ്യന ലക ഖതഉൽ മഗ്റൂരി. നമ്മൾ പഠിച്ച ഉബാദത്തിൻ സാമിത്തിന്റെ ഉത്ബാൻ ബിൻ മാലിക് റഹിമഹു റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസുണ്ട്. ആ ഹദീസും അതിനുശേഷമുള്ള മറ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളുകൾ അറിയിക്കുന്ന ഒരുപാട് ഹദീസുകളും ഉണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, അങ്ങനെ പറയുന്ന ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസിനോടൊപ്പം ഈ ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കും. കാരണം ഈ ഹദീസിൽ പറയുന്നുണ്ട്, കേവലം നാവ് കൊണ്ട് പറയുന്നതുകൊണ്ട് കാര്യമില്ല, യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അത് മുഖേന അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ മാത്രമാണ് സ്വർഗം ലഭിക്കുന്നുള്ളൂ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് എന്ന ഷർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം നാവ് കൊണ്ട് പറയുന്നത് കൊണ്ട് കാര്യമില്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് ലഭിക്കണം. ആ ഒരു ഉദ്ദേശം അവനുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ വജ്ഹ് ഒരാൾക്ക് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തി, അത് തൃപ്തിക്ക് മാത്രമാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ, റബ്ബിന്റെ വജ്ഹ് കണ്ടുമുട്ടാൻ അവൻ ഉദ്ദേശിക്കണം. അതല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നൊരു ഉദ്ദേശം മാത്രം ഒരാൾക്കുണ്ടാകുകയും അതനുസരിച്ചുള്ള പ്രവൃത്തി ഒരാളിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ഒരു ഷർത്ത് അവൻ ലഭിക്കുകയില്ല. ഇത് തന്നെയാണ് ആറാമത്തെ ഏഴാമത്തെ കാര്യമായിട്ടും പറഞ്ഞിട്ടുള്ളത്, അത്തൻബീഹു ലിശർത്തില്ലദി ഫി ഹദീസി ഇത്ബാൻ, ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടുള്ള ആ ഒരു ഷർത്ത്. അഥവാ യബ്തഗി ബിഖൗലിഹ വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുക എന്ന കാര്യം. നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം മുനാഫിക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മുനാഫിക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അവിടെ ഹൃദയത്തിലില്ലാത്ത കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പറയപ്പെട്ട എല്ലാ ശ്രേഷ്ഠതകളും, നരകം ഹറാമാകുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന കാര്യത്തിന് ഷർത്തുണ്ട്. അത് അറിവോടുകൂടി, യക്കീനോടുകൂടി അവൻ അത് ഉച്ചരിക്കേണ്ടതുണ്ട്. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതിൽ നിന്നും അവൻ വിട്ടു നിൽക്കേണ്ടതുണ്ട്. എട്ടാമത്തെ കാര്യം, അസ്സാമീന കൗനുൽ അംബിയായി അലൈഹിമുസ്സലാം യഹ്താജൂന ലിത്തംബീഹി അലാ ഫളി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അംബിയാക്കളായ ആളുകൾക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഉണർത്തൽ ആവശ്യമുണ്ട് എന്ന്. ഇത് ഇദ്ദേഹം ഇതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് അള്ളാഹുവെ നിന്നെ ഇബാദത്ത് ചെയ്യാനും നിന്നെ ദിക്ർ ചെയ്യാനും വേണ്ടി എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ, യാ മൂസ ഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ മൂസ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഇത് പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായി അതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫളു പറഞ്ഞു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും മറ്റുള്ള മുഴുവൻ മഖ്ലൂക്കുകളും സൃഷ്ടികളും മറ്റൊരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് തൂങ്ങുക, ഘനം തൂങ്ങുക. അപ്പോൾ അമ്പിയാക്കൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ എത്രമാത്രം അതിന്റെ ഫളിനെ കുറിച്ച് ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ തൗഹീദ് പഠിച്ചവരാണ്, ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്ന് നമ്മൾ പറയുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അമ്പിയാക്കളോടൊക്കെ പറഞ്ഞത് വെറുതെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു സൂറത്തു മുഹമ്മദിൽ പറഞ്ഞിട്ടുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓ നബിയെ താങ്കൾ പഠിക്കുക, മനസ്സിലാക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കാര്യം. അതുകൊണ്ട് തൗഹീദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ, തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആളുകൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തൗഹീദിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഇത് നമ്മൾ പഠിച്ചതല്ലേ? ഇതിന്റെ ശ്രേഷ്ഠതയും ഇതിന്റെ പ്രാധാന്യമൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവരോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, തൗഹീദിനെ കൊണ്ട് ആളുകൾക്ക് ശുഗലാക്കിയിട്ടില്ല എങ്കിൽ, തീർച്ചയായും പിശാജ് അതിനെതിരായ കാര്യങ്ങൾ കൊണ്ട് ശുഗലാക്കും. നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് തൗഹീദിന്റെ വില കുറച്ചു കാണുകയും തൗഹീദൊക്കെ നമുക്ക് അവിടെ മാറ്റിവെക്കാം. മുസ്ലിം സമുദായം നേരിടുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതെല്ലാം മുമ്പോട്ട് വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ എത്രയോ ആളുകൾ, എത്രയോ വിഭാഗം അവരിതായിരുന്ന അവർക്ക് തൗഹീദിനൊരു വിലയും ഇല്ലാതായി പോയിട്ടുണ്ട്. തൗഹീദിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ പങ്കെടുക്കുന്നതിനോ അതിന് ആശംസകൾ അർപ്പിക്കുന്നതിനോ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. കാരണം തൗഹീദിന്റെ ഫദ്ല് പറയുന്നതും തൗഹീദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇല്ലാതാകുമ്പോൾ പതിയെ പതിയെ അവിടെ പിശാജ് അതിനെതിരായിട്ടുള്ളതിന്റെ അത് ഭംഗിയായി തോന്നിപ്പിക്കും. തൗഹീദിന്റെ പ്രാധാന്യം ഒരാൾ കുറച്ചു കണ്ടാൽ അതിനെതിരായിട്ടുള്ളതിന്റെ ഭംഗി പിശാജ് തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവന് തൗഹീദിന് ഒരു സ്ഥാനമില്ലാതായിത്തീരും. അതുകൊണ്ട് തൗഹീദ് അമ്പിയാക്കൾ പോലും അവർ ആരംഭം മുതൽ അവസാനം വരെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രമാത്രം ആവശ്യക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദ് വീണ്ടും വീണ്ടും മരിക്കാൻ നേരത്ത് പോലും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? അതിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിച്ച മറ്റു സഹാബത്തുണ്ട്. എന്നിട്ട് പോലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അവിടുന്ന് തൗഹീദിന്റെ കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. കാരണം അത് അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. അത് നഷ്ടപ്പെട്ടാൽ ബാക്കി എന്തെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. നമ്മൾ എത്ര വലിയ നിസ്കരിക്കുന്ന ആളായിട്ടും വർഷം മുഴുവൻ നമ്മൾ നോമ്പെടുത്തിട്ടും എല്ലാ വർഷവും നമ്മൾ ഹജ്ജിന് പോയിട്ടും യാതൊരു കാര്യവും നമുക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് തൗഹീദിന്റെ പ്രാധാന്യം അത് അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളോട് ഉണർത്തുന്നത് അത് നമുക്ക് കൂടി അതിൽ പാഠമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അമ്പിയാക്കൾ പോലും അതിന്റെ ഫദലും അത് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഉണർത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ എത്രമാത്രം അത് ഉണർത്തപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത്, അവരുടെ പ്രതാപം അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ തൗഹീദിനൊരു വശത്തേക്ക് മാറ്റിവെച്ചിട്ടാണ് ഇതിനുള്ള ശ്രമങ്ങൾ അവർ ചെയ്യുന്നത്. തൗഹീദ് പറഞ്ഞാൽ ആളുകൾ ഭിന്നിക്കുമെന്നാണ് അവരുടെ വാദം. ഈ തൗഹീദ് കൊണ്ടുള്ള ഈ ഒരു ദാവത്ത് മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിനെ ഒരുമിപ്പിക്കാൻ സാധിക്കുകയില്ല. വലിയ ഭിന്നതയാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് വലിയ തലവേദനയാണ്. അതുകൊണ്ട് അവർ പറയുന്നത് തൗഹീദിനെ അവിടെ മാറ്റിവെക്കുക, നമുക്ക് മറ്റു പല കാര്യങ്ങളിൽ ഒരുമിക്കാം, അങ്ങനെ മുസ്ലിം ഉമ്മത്തിന് ശത്രുക്കൾക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതാം. അങ്ങനെ അവർക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ, ആശയങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ തൗഹീദ് ഇല്ലാത്ത മുസ്ലിം ഉമ്മത്തിന് ഒരു ഇസ്സത്തും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. അത് ചരിത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സഹാബത്തിന് ഇസ്സത്ത് നൽകിയത് എപ്പോഴാണ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ആളെണ്ണം ഉണ്ടായിട്ടല്ല, ബദറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകാനുള്ള കാരണം അവർക്ക് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായതുകൊണ്ടോ, അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ അവർ വലിയ ധനികരായതുകൊണ്ടോ ഒന്നുമല്ല. അവർ തൗഹീദുള്ളവരായിരുന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന് അത്രമേൽ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് അത് തിരിച്ചുപിടിക്കണം, അത് നമുക്ക് അത്യാവശ്യമാണ് എന്ന് പറയുന്ന മുഴുവൻ വിഭാഗങ്ങളും അവർ ചെയ്യേണ്ട കാര്യം മുസ്ലിം ഉമ്മത്തിനെ ശിർക്കിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ്. ചെറുതും വലുതുമായ മുഴുവൻ ശിർക്കിൽ നിന്നും അവരെ മോചിപ്പിക്കുക, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഒരുമിപ്പിക്കുക എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇജ്ജത്ത് നൽകുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അഹ്ലു തൗഹീദിന് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ചരിത്രത്തിൽ പുലർന്നത് നമ്മൾ എത്രയോ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകൾ തൗഹീദ് കൊണ്ട് നിങ്ങൾ ആളുകളെ ശുഗലാക്കല്ലേ, അവരെ അതും പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിൽ തെറ്റിക്കല്ലേ എന്ന് പറയുന്നവരോട് നമുക്കിത് മാത്രമാണ് പറയാനുള്ളത്. അമ്പിയാക്കൾ പോലും അവരുടെ ആദ്യം മുതൽ അവസാനം വരെ ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രമാത്രം ഇത് പറയാൻ ആവശ്യക്കാരാണ് എന്ന കാര്യം. അടുത്തത് ഒൻപതാമത്തേത് അത്തൻബീഹു ലിറുജ്ഹാനിഹ ബിജമീഇൽ മഖ്ലൂഖാത് മഅ അന്ന കസീറൻ മിമ്മൻ യഖൂലുഹ യഖിഫു മീസാനഹു. നമ്മൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മുഴുവൻ മഖ്ലൂഖാത്തുകളെയും അതിനെ ഘനം കുറഞ്ഞതാക്കാൻ മതിയായതാണ്. ലാ ഇലാഹ ഇല്ല അത്രയും ഭാരമുള്ളതാണ്. അതൊരു തട്ടിൽ വഹിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും അത് ഘനമില്ലാതായി പോകും, അത് ഉയർന്നു നിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ട് അത് താഴ്ന്നു നിൽക്കും. എന്നിട്ട് പോലും മഅ അന്ന കസീറൻ മിമ്മൻ യഖൂലുഹ, എന്നിട്ട് പോലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ നാവ് കൊണ്ട് പറയുന്ന എത്രയോ ആളുകൾ യഖിഫു മീസാനഹു, അവന്റെ തട്ട് താഴ്ന്നിരിക്കും അവന്റെ തട്ട് അവന്റെ തട്ട് ഉയർന്നിരിക്കും, അഥവാ ഘനമില്ലാതായി പോകും, ഹിഫത്തുള്ളതായി പോകും. എന്താണ് ഇതുകൊണ്ടുള്ള കാര്യം, ഇതുകൊണ്ടുള്ള ഉദ്ദേശം? ഇതുകൊണ്ടുള്ള ഉദ്ദേശം മനസ്സിലാക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമ, അത് നാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ മഖ്ലൂഖുകളെയും ഘനമില്ലാതാക്കാൻ മാത്രം ഭാരമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ കലിമ അത് ചൊല്ലുന്നവന് അത് അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപയോഗപ്പെടുകയില്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നുള്ളത് അവൻ ഉപയോഗപ്പെടുകയില്ല. കാരണം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സമാന്തരമായി തന്നെ ചെയ്യുന്നുണ്ടാകും. ഓരോ നിസ്കാരത്തിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ അവൻ നിസ്കരിക്കാൻ സാധിക്കില്ല. അവൻ തശഹുദിൽ അവൻ പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അവൻ ബാങ്ക് ഇജാബത്ത് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിലപ്പോൾ ബാങ്ക് കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അഞ്ചു നേരവും. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന്റെ തട്ട് കനം തൂങ്ങുകയില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർത്ത് കളയുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അതവന് സ്വർഗപ്രവേശനത്തിന് കാരണമാകുകയില്ല, മറിച്ച് അവൻ നരകത്തിലേക്കായിരിക്കും പ്രവേശിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പറയുന്ന എത്രയോ ആളുകൾ അവരുടെ തട്ട് അത് അങ്ങനെ ഘനം ഇല്ലാതായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ പ്രശ്നമല്ല അത്, അത് പറയുന്ന ആളുകളെ അത് ഉൾക്കൊള്ളുന്ന ആളുകളുടെ പ്രശ്നമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് ഇത്ര ഇത്ര ഫളുകളുണ്ട്, പക്ഷെ അതിന് ചില ഷർത്തുകളുണ്ട്, ആ ഷർത്തുകൾ പാലിക്കാത്തവന് അത് ഗുണം ചെയ്യില്ല എന്ന കാര്യം. അൽ ആശിറ പത്താമത്തെ കാര്യം, അൽ നസ്ഹു അലൽ അർദീന സബ്ഉൻ കസ്സമാവാത്ത്, ആകാശങ്ങളെ പോലെ ഏഴെണ്ണം ഏഴ് ആകാശങ്ങളെ പോലെ ഏഴ് ഭൂമിയുമുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സരീഹായിട്ട് നേർക്ക് നേരെ ഏഴ് ഭൂമിയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ആകാശത്തിന്റെ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖുൽ മർ റബ്ബുസ് സമാവാതി സബ, പറയുക ആരാണ് ഏഴ് ആകാശങ്ങളുടെ റബ്ബ് ആരാണ് എന്ന് പറയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സമാവാതു സബ എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഏഴ് ആകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂമിയുടെ വിഷയത്തിൽ നേർക്ക് നേരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏഴ് ഭൂമി എന്ന് ഖുർആനിൽ ആയത്തുകളിൽ ഇല്ല. പക്ഷെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് കാണാം, അല്ലാഹുല്ലദി ഖലഖ സബ സമാവാത് വമിനൽ അർളി മിസ്ലഹു, അള്ളാഹു ആകുന്നു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, വമിനൽ അർളി മിസ്ലഹു ഭൂമി അതും അതുപോലെ തന്നെ, അതുപോലെ ഭൂമിയിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, ഭൂമി എന്ന ഇനത്തിൽ നിന്നും അള്ളാഹു അതുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു ഇവിടെയുള്ള കൈഫിയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആകാശവും ഭൂമിയും ഒരുപോലെയല്ല, ആകാശത്തിലെ സൃഷ്ടിപ്പിന്റെ രൂപം വ്യത്യാസമുണ്ട്, അതിന്റെ നിറവും അതിന്റെ രൂപവും, ആകാശം അത് വേറൊരു രൂപത്തിലാണ്, ഭൂമി ഒരു വേറൊരു രൂപത്തിലാണ്, അങ്ങനെ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന്റെ ഒരേ പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ബാക്കിയുള്ളത് എണ്ണം മാത്രമാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്നും ഭൂമിയും ഏഴെണ്ണമുണ്ട് എന്ന് ഇതിൽ തെളിവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ മറ്റു ചില ഹദീസുകളിൽ കണ്ടിട്ടുണ്ട്, മറ്റു ചില ഹദീസുകളിൽ ഇത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതത അശ്ബറ മിനൽ അർളി തവഖഹു യൗമൽ ഖിയാമത്തി മിൻ സബ്ഇ അർളി, ആരെങ്കിലും ഒരു ചാണ് ഭൂമി അന്യായമായി എടുത്തു, ഒരാളുടെ ഭൂമി അയാളുടേതല്ല, അന്യായമായി ഒരു ചാണ് എടുത്തിട്ടുള്ളൂ, ഒരുപാട് സെന്റ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് ഏക്കറൊന്നും അയാൾ എടുത്തിട്ടില്ല, ഒരു ചാണ് അയാൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നാളെ ഖിയാമത്ത് നാളിൽ ഏഴ് ഭൂമികൾ അവന്റെ കഴുത്തിൽ അതിന് ചാർത്തുമെന്നുള്ളതാണ്. ഈ ഹദീസിൽ ഏഴ് ഭൂമികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹദീസിൽ അങ്ങനെ ഭൂമി ഏഴെണ്ണമുണ്ട് എന്ന് കാണാം. എന്നാൽ അത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, ഇതൊന്നും നമുക്ക് വ്യക്തമായി അറിയിച്ചു തന്നിട്ടുള്ള കാര്യമല്ല. ഏഴ് ഭൂമികൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഏഴ് ഭൂമികളാണോ ഇവിടെ ഉള്ളതുപോലെ മനുഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളുണ്ടോ, ഒന്നും നമുക്കറിയുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏഴ് ഭൂമികളുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നതിലുപരി നമുക്കതിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് പത്താമത്തെ കാര്യം. പതിനൊന്നാമത്തത്, അൽ ഹാദിയ അശർ അന്ന ലഹുന്ന ഉമ്മാറൻ, അന്ന ലഹുന്ന ഉമ്മാറൻ, ഭൂമി അതിന് ഉമ്മാറുകളുണ്ട്. എന്താണ് അന്ന ലഹുന്ന ഉമ്മാറൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമ്മാർ എന്ന് പറഞ്ഞാൽ അതിൽ വസിക്കുന്ന ആളുകളുണ്ട്. ഭൂമിയുടെ കാര്യം അത് നമുക്കറിയാവുന്നതാണ്, അതിൽ മനുഷ്യന്മാരുണ്ട്, മറ്റ് ജന്തുക്കളുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നലഹുന്ന ഉമ്മാർ എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പ് ആകാശത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശത്തിന്റെ ഉമ്മാറുകളുണ്ട്. ഉമ്മാറുഹുന്ന അൽ മലായിക്ക, മലായിക്കത്തുകളാണ് ആകാശത്തിൽ വസിക്കുന്ന ആളുകൾ. ഓരോ ആകാശത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിരവധി മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവനോട് ഒരു ധിക്കാരം പോലും പ്രവർത്തിക്കാത്ത, അവന് സദാ ഇബാദത്തിലായിക്കൊണ്ടിരിക്കുന്ന മലായിക്കത്തുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കാബക്ക് നേരെ മുകളിലായി ബൈത്തുൽ മഅ്മൂർ ഉണ്ട്. അവിടെ മലായിക്കത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതിന് ഒരു വിരലിന്റെ അത്ര സ്ഥലം പോലും ബാക്കിയില്ല അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്യാതായിട്ട്. അവിടെ അങ്ങനെ ആയിരക്കണക്കിന് മലക്കുകൾ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, നമുക്ക് എണ്ണം അറിയുകയില്ല, അത്രയും മലക്കുകൾ അവിടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അതിൽ ഒരിക്കൽ വന്ന മലക്കുകൾ പിന്നീട് വരികയില്ല. അപ്പൊ അത്രയും വലിയ എണ്ണമാണ്, മനുഷ്യനേക്കാളൊക്കെ എത്രയോ വലിയ എണ്ണമാണ് മലായിക്കത്തുകൾക്കുള്ളത്. അപ്പോൾ ആകാശത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന ഉമ്മാറുകളുണ്ട്, അതിനെ വസിക്കുന്ന സൃഷ്ടിപ്പുകൾ അവിടെയും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പന്ത്രണ്ടാമത്തത് ഇസ്ബാത്തു സിഫാത്തി ഖിലാഫൻ ലിൽ അഷ്അരിയ. അഷ്അരിയാക്കൾ അവർക്ക് എതിരായിക്കൊണ്ട് അവരുടേതല്ലാത്ത രീതിയിൽ തന്നെ സിഫത്തുകളെ ഇസ്ബാത്ത് ചെയ്യുന്ന, സ്ഥിരപ്പെടുത്തുന്ന കാര്യം ഇതിലുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പല സിഫത്തുകളും, വജ്ഹ്, അതുപോലെ അള്ളാഹുവിന്റെ കരീം, അള്ളാഹു സംസാരിക്കുന്നവനാണ് പോലെയുള്ള സിഫാത്തുകൾ, അത് അള്ളാഹുവിന്റെ നാമവിശേഷങ്ങൾ, ഗുണങ്ങൾ, അത് സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ഈ ഹദീസിൽ നിന്നുമുണ്ട്. കാരണം ഇവിടെ വയബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, അങ്ങനെ അള്ളാഹുവിന്റെ ഒരു സിഫത്ത് ഹദീസിലോ അല്ലെങ്കിൽ ഖുർആനിലോ വന്നു കഴിഞ്ഞാൽ അത് അതുപോലെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനെ വ്യാഖ്യാനിച്ച് വേറെന്തെങ്കിലുമായി വിശദീകരിക്കുകയില്ല, അതല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും പോലെയാണ് എന്നതിനെ താരതമ്യം ചെയ്യുകയുമില്ല. മറിച്ച് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ, അവന്റെ ജലാലത്തിനും അവമത്തിനും അവന് യോജിക്കുന്ന രൂപത്തിൽ ആ സിഫത്ത് അവനുണ്ട്. വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിയപ്പെട്ട ഒരു സിഫത്താണ്. ആ വജ്ഹ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് തന്നെ. അല്ല, നമ്മൾ പലപ്പോഴും പറയാം നമ്മൾ അമലുകൾ ചെയ്യുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് എന്നെല്ലാവരും പറയാറുണ്ട്. ആ സ്വർഗത്തിനേക്കാളും ഏറ്റവും ന്യായമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മുഖം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ ആസ്വദിച്ചിട്ടുള്ള മുഴുവൻ സുഖങ്ങളും അവൻ മറന്നുപോകും, അത് ചെറുതാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ വജ്ഹ് ഉള്ളത്. അത് അള്ളാഹു ഏറ്റവും സുന്ദരമായ രൂപത്തിലാണുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് അറിയുകയില്ല. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഏതൊരു സിഫത്തും നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു രൂപത്തിൽ ഒരു ചിന്ത വരുന്നുണ്ട് എങ്കിൽ അതല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ആ വസ്വാസിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും വലിയ കാര്യം. അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. അള്ളാഹു അവന് യോജിക്കുന്ന രൂപത്തിലുള്ള വജ്ഹാണ് അവനുള്ളത്. അത് അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ എന്ന് പറഞ്ഞാൽ അതിന് വേറെന്തെങ്കിലും പ്രീതിയെന്നോ തൃപ്തി എന്നോ എന്നൊന്നും അർത്ഥം കൊടുക്കാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ മുഖമാണ്. എന്നാൽ അള്ളാഹുവിന്റെ വജ്ഹ് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ വജ്ഹ് അത് കാണാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്യണം. ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണണമെന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ അള്ളാഹുവിന് തൃപ്തിയില്ലാത്തൊരു കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖം കാണുക എന്നുള്ളത് സാധ്യമല്ല. അള്ളാഹു അവന് ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അവനെ കാണിച്ചു കൊടുക്കുക. അത് സ്വർഗത്തിൽ ഏറ്റവും വലിയ സുഖാനുഭൂതിയാണ്. ഇത് കാഫിറുകളായ ആളുകൾക്ക് ലഭിക്കുകയില്ല. അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയ സുഖമായ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുക എന്നുള്ള അനുഗ്രഹം അവൻ ലഭിക്കുക? അത് ലഭിക്കുകയില്ല. നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇവിടെ അഹ്ലു സുന്നത്തിന്റെ ഒരു അഖീദ അവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് അത് അവനുണ്ട്, അതുപോലെ അള്ളാഹുവിന് ഏതേത് സിഫത്തുകൾ, അള്ളാഹുവിന് എതുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ പോലെയല്ല, അത് നമ്മുടെ കൈയുമായി ഒരു ബന്ധവും ഉണ്ടാകുകയില്ല. പക്ഷെ അള്ളാഹുവിന് കൈയുണ്ട്, അത് അവന് യോജിക്കുന്ന രൂപത്തിൽ ആ ഒരു കൈയുണ്ടാകും. അതിന്റെ പൂർണ്ണതയും അതിന്റെ ഭംഗിയും ഒന്നും നമുക്കറിയുകയില്ല. അത് അള്ളാഹുവിന് ഏറ്റവും യോജിക്കുന്ന രൂപത്തിൽ അതുണ്ട്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതല്ലാതെ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അധികാരമാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയന്ത്രണമാണ്, ഇങ്ങനെ എന്തെങ്കിലും ഇല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിക്കുക, ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് പാടില്ല. അത് ചെയ്യുന്ന ആളുകളിൽ പെട്ടവരാണ് അഷ്അരിയാക്കൾ എന്ന് പറയുന്നത്. ഇവിടെ ചില നുസ്ഖകളിൽ ഖിലാഫൻ ലിൽ മുഅത്തില എന്നും വന്നിട്ടുണ്ട്. മുഅത്തില എന്ന് പറഞ്ഞാൽ തഅ്തീൽ ചെയ്യുന്നവർ, അതിനെ നിഷേധിക്കുന്ന ആളുകൾ, അതില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്ന ആളുകളാണ് മുഅത്തില എന്ന് പറയുന്നത്. അത് ഒരു പ്രവർത്തനത്തിന്റെ പേരാണ്. അപ്പൊ ആ പ്രവർത്തനം ചെയ്യുന്ന ധാരാളം കക്ഷികളുണ്ട്. ജഹമിയാക്കളായ ആളുകളുണ്ട്, മുഅ്തസിലിയാക്കളായ ആളുകളുണ്ട്, അതുപോലെ അഷ്അരിയാക്കളായ ആളുകളുണ്ട്. അതുകൊണ്ട് ഖിലാഫല്ലിൽ മുഅ്തില എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായൊരു പദമായി ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടും. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന ആളുകളിൽ ഏറ്റവും വലിയ കടുത്ത കക്ഷികളല്ല അഷ്അരിയാക്കൾ, അതിനേക്കാളും കടുത്ത കക്ഷികളാണ് മുഅ്തസിലിയാക്കളും അതുപോലെ ജഹ്മിയാക്കളും. ജഹ്മിയാക്കളും മുഴുവൻ സിഫത്തുകളെയും നിഷേധിക്കുന്നവരാണ്. എന്നാൽ അഷ്അരിയാക്കൾ ആയ ആളുകൾ അവർ അള്ളാഹുവിന്റെ ഏഴോളം സിഫത്ത് അംഗീകരിക്കും. അങ്ങനെ അവർ പറയും അള്ളാഹുവിന് കണ്ണുണ്ട്, അള്ളാഹുവിന് കണ്ണില്ലാതെ അള്ളാഹു കാണും, അള്ളാഹുവിന് കേൾവില്ലാതെ അള്ളാഹു കേൾക്കും. ആ രൂപത്തിൽ അത് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അവർ അള്ളാഹുവിന്റെ സിഫത്തുകൾ നിഷേധിക്കുകയാണ്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നു ഇവർ നിഷേധത്തിൽ എത്താനുള്ള കാരണം, അവരാദ്യം എന്ത് വിചാരിച്ചു? അള്ളാഹുവിന് എന്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു കുറവാണ്, അപ്പോൾ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, അത് നമ്മൾ വേറെ എന്തെങ്കിലും പറയണം. അള്ളാഹുവിന് കുർസിയുണ്ട്, അള്ളാഹുവിന് അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവനൊരു കുറവാണ്, അപ്പൊ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ വേറെ എന്തെങ്കിലും വ്യാഖ്യാനിക്കുക. പണ്ഡിതന്മാർ പറയുന്നു അവർക്കതൊരു കുറവാകാൻ തോന്നാനുള്ള കാരണം തന്നെ എന്താണ്? അവരാദ്യം എന്ത് ചെയ്തു? അത് മനുഷ്യരുടേതുപോലെ അല്ലെങ്കിൽ അവരുടെ കൺമുന്നിൽ കണ്ട കാര്യങ്ങളുമായി താരതമ്യം ചെയ്തു, അതുകൊണ്ടാണ് അവർക്കതൊരു കുറവായി തോന്നിയത്. മനുഷ്യൻ കൈയുണ്ടാക്കുന്നത് പോലെ അള്ളാഹു കൈയുണ്ടാകും, അങ്ങനെയല്ല. മനുഷ്യന്റെ കൈയുമായി യാതൊരു ബന്ധവുമില്ല. അതല്ലെങ്കിൽ അവർ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഇരിക്കാൻ നമുക്കൊരു ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഈ കസാലയിൽ ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആവശ്യക്കാരാണ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് അങ്ങനെ അർശിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അർശുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിന് ആവശ്യക്കാരനല്ല, മറിച്ച് അള്ളാഹുവിന് മഖ്ലൂഖീങ്ങളും മുഴുവനും അള്ളാഹുവിന് ആവശ്യക്കാരനാണ്. അതൊരിക്കലും അങ്ങനെയല്ല. അവർ ആദ്യം എന്താണ് ചെയ്യുന്നത്? അവർ ആദ്യം ഇത് താരതമ്യം ചെയ്യും. താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ നിന്നും അള്ളാഹുവിനെ മുക്തമാക്കണ്ടേ എന്ന വലിയ നീയത്തോടുകൂടി അവർ അതിനെ വേണ്ട എന്ന് തന്നെ തീരുമാനിക്കും. അങ്ങനെ അങ്ങനെ ഒരു സിഫത്ത് ഇല്ല എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തും. അങ്ങനെയാണ് അവർ ആ ഒരു ബിദ്അത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഖുർആനും സുന്നത്തിലും ധാരാളം അത് വിശാലമായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന കിതാബുകളാണ് അൽ അഖീദത്തുൽ വാസതിയ പോലെയുള്ള കിതാബുകൾ. അതിൽ അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളും അത് തെളിയിക്കപ്പെടുന്ന ആയത്തുകളും ഹദീസുകളും എല്ലാം ഉണ്ട്. അപ്പൊ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം അള്ളാഹുവിന് അവനെ യോജിക്കുന്ന രൂപത്തിൽ അസ്മാഉകളും സിഫാത്തുകളും ഉണ്ട്. അതിനെ നമ്മൾ നിഷേധിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ അതല്ലെങ്കിൽ തള്ളിക്കളയുകയോ ഒന്നും ചെയ്യുകയില്ല, മറിച്ച് നമ്മൾ അതുപോലെ വിശ്വസിക്കും. അത് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസാലിസത്ത് അഷർ, പതിമൂന്നാമത്തെ കാര്യം, അന്നക ഇദാ അറഫ്ത ഹദീസ അനസ്, നീ അനസുൽ മാലിക് റളിയല്ലാഹുവിന്റെ ഹദീസ് മനസ്സിലാക്കി. അറഫ്ത അന്ന ഖൗലുഹു ഫീ ഹദീസ് ഇബ്ബാൻ ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് അന്ന തർക്ക ശിർക്കി ലൈസ ഖൗലഹ ബില്ലിസാൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ്? ഒരാള് ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറഞ്ഞാൽ അയാൾക്ക് നരകം ഹറാമാക്കപ്പെടും. പക്ഷേ യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹവൻ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷർത്ത്, അതോടൊപ്പം ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് അവസാനം വന്നിട്ടുള്ള ആ ഒരു ഹദീസുമായി യോജിച്ചു വെച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന തർക്ക ശിർക്കി ലൈസ ഖൗലഹ ബില്ലിസാൻ, ശിർക്ക് ഉപേക്ഷിക്കുക എന്നുള്ളത് കേവലം നാവ് കൊണ്ട് പറയലല്ല. നാവ് കൊണ്ട് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം നാവ് കൊണ്ട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അതിന് ലഭിക്കേണ്ട ഫദൽ ലഭിക്കുകയില്ല. നമ്മൾ അവസാനത്തെ ഹദീസിൽ അനസ് ബിൻ മാലിക് ഹദീസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖാല അല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ابن ادم لو اتيتني بقراب الارض خطايا ثم لقيتني لا تشرك به شيئا لاتيتك بقرابها مغفرة. ഓ ആദമിന്റെ സന്തതി, നീ ഭൂമിയോളം തിന്മകളുമായി എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നില്ല ദുഷ്രിക്കു ബിഹി ശയ്യൻ, എന്നെ ശിർക്ക് ചെയ്യാത്തവനായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടിയിട്ടുള്ളത് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, ഞാൻ ഭൂമിയോളം അത്ര തന്നെ പാപം മോചനവുമായി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശിർക്ക് ഇല്ലാതെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തൗഹീദിലായിക്കൊണ്ട്, കേവലം ശിർക്കില്ല നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, മറിച്ച് ഒരാൾക്ക് ശിർക്കില്ല, ശിർക്കില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അവൻ നാവ് കൊണ്ടും അവന്റെ കൽബ് കൊണ്ടും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും മുഴുവനും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരിക്കണം. അതല്ല എങ്കിൽ അതുകൊണ്ട് അതിന് പറയപ്പെട്ട ഫളലുകൾ ലഭിക്കുകയില്ല. പതിനാലാമത്തേത് تأمل الجمع بين كوسي بين كون عيسى ومحمد عبدي الله عبدي الله ورسوله موسى عيسى عليه السلام അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ രണ്ടുപേരും അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലം വന്ന ഈസ അബ്ദുല്ലാഹി വറസൂലു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്ത എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? രണ്ടുപേരും അള്ളാഹുവിന്റെ അടിമകളാണ്, രണ്ടുപേരും അള്ളാഹുവിന്റെ റസൂലുമാരാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൻ ലായു അബദ്, അടിമയാണ് ആരാധിക്കപ്പെടാൻ പാടില്ല, വറസൂലുൻ ലായു കദബ്, അതുപോലെ റസൂലാണ് കളവാക്കപ്പെടാൻ പാടില്ല. ഈ ഒരു കാര്യം നമ്മൾ രണ്ടുപേർക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? വകവെച്ചു കൊടുക്കുന്നു. എന്നാൽ നമുക്കറിയാം അവർക്ക് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഫ്ളൽ, ഏറ്റവും അഫ്ളലായിട്ടുള്ള നബി അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈസാ അലൈഹിസ്സലാം അതിന് താഴെ വരികയുള്ളൂ. എന്നാൽ ഈസാ അലൈഹിസ്സലാമിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിന് ഒരു ഉപ്പരില്ല, അദ്ദേഹം അള്ളാഹുവിന്റെ കുൻ എന്ന് പറയുന്ന കലിമത്ത് കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന് ഉപ്പയുണ്ടായിരുന്നില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. ഈസാ അലൈഹി സ്വലാമിന് അവസാന നാളിൽ ഒന്നുകൂടി വരാനുണ്ട്, അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തിയിട്ടുള്ളതാണ്, അവസാന കാലഘട്ടത്തിൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തോടുകൂടി ഇവിടെ വിധിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അങ്ങനെ വിജയം ലഭിക്കുകയും എല്ലാം ചെയ്യുമെന്നുള്ളത് അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ഫളലുള്ളത് എന്ന കാര്യം. അൽ ഖാമിസത്ത് അശറ, പതിനഞ്ചാമത്തെ കാര്യം, മഅരിഫത്തു ഇഖ്തിസാസി ഈസാ ബികൗനിഹി കലിമത്തുള്ളാഹ്, ഈസാ അലൈഹിസ്സലാമിന്റെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കലിമത്തുള്ളാഹ് എന്നാണ്, അള്ളാഹുവിന്റെ വാക്ക് എന്നാണ്. നമ്മൾ പറഞ്ഞു കലിമത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇളാഫത്ത് ഇളാഫത്തു തശ്രീഫ്, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച ഒരു കലിമ, കുൻ എന്ന് പറയുന്ന ഒരു കലിമ, അതിലൂടെയാണ് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ആ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഒരു കാര്യമല്ല ഈസാ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. മറിച്ച് ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ കലിമ എന്നും അള്ളാഹുവിന്റെ സിഫത്ത് അത് മഖ്ലൂഖല്ല, അള്ളാഹുവിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്നത്. ഇത് ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് കലിമത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു കുൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു ഉമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ്. പതിനാറാമത്തത് മഅരിഫത്തു കൗനിഹി റൂഹം മിൻ, റൂഹം മിൻ എന്ന് ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന ഈസാ റൂഹം മിൻ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതും ഇളാഫത്തു തശ്രീഫാണ്, അള്ളാഹുവിന്റെ അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മഹ്ലൂക്കായ സൃഷ്ടിപ്പിൽപ്പെട്ട ഒരു റൂഹ് എന്നേ ഉള്ളൂ. ഖുർആനിൽ നാഖത്തുള്ളാഹ്, അതുപോലെ നമ്മൾ ബൈത്തുള്ളാഹ് എന്നൊക്കെ പറയുന്നത് പോലെ, ബൈത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വീട്, അള്ളാഹുവിന് ആവശ്യമുള്ള വീട് എന്നോ അതല്ലെങ്കിൽ അള്ളാഹു താമസിക്കുന്ന വീടെന്നോ എന്നങ്ങനെയല്ല, മറിച്ച് ആ ഒരു ബൈത്തിന് അള്ളാഹു അതിന് തശ്രീഫ് കൊടുക്കുകയാണ്, അതിനൊരു ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്, മസാജിദുകൾ അള്ളാഹുവിന്റെ മസ്ജിദുകൾ അള്ളാഹുവിന്റെ വീടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹു അതിന് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് റൂഹുള്ളാഹ് എന്ന് പറയുന്നത്. അതല്ലാതെ അത് അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു അംശമാണ് എന്നുള്ള കാര്യം അങ്ങനെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ. മറിച്ച് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ അറവാഹുകളെയും പോലെ ഒരു റൂഹ് മാത്രമാണ് ഈസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ പ്രത്യേകതകളും ഉണ്ട്. അസാബിഅത്ത് അശർ, പതിനേഴാമത്തെ കാര്യം, മഅരിഫത്തു ഫളിൽ ഈമാനി ബിൽ ജന്നതി വന്നാർ, നമ്മൾ ആ സ്വർഗം വന്നൽ ജന്നത്ത് ഹക്കുൻ വന്നാർ ഹക്കുൻ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു, ആ ഒരു കാര്യത്തിൽ സ്വർഗം ലഭിക്കാനുള്ള കാരണത്തിൽ പെട്ടതാണ് സ്വർഗം. നമ്മൾ സ്വർഗവും നരകവും എല്ലാം ഉണ്ട് എന്നുള്ള വിശ്വാസം, അതുപോലെ അതിന്റെ ഫദല് നമ്മൾ അറിയുക എന്നെല്ലാം ഉള്ളത്. അപ്പൊ അത് നമ്മൾ ഈ ഒരു അദ്ധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഏറ്റവും വലിയ ഫദൽ എന്ന് പറയുന്നത് ദുഹൂലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഫദല് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ള കാര്യമാണ് ഈ ഒരു വിശ്വാസം ഒരാൾക്ക് മറ്റു വിശ്വാസങ്ങളോടൊപ്പം ഉണ്ടാകുക എന്നത്. അസ്സാമിനത്ത് ആഷർ, പതിനെട്ടാമത്തേത് മഅരിഫത്തു ഖൗലിഹി അലാ മാ കാന മിനൽ അമൽ. അലാ മാ കാന മിനൽ അമൽ എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അലാ മാ കാന മിനൽ അമൽ, അമൽ അവന്റെ അമലുകളുടെ അടിസ്ഥാനത്തിൽ. നമ്മൾ പറഞ്ഞു അവന്റെ അമലുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അവന്റെ അമലുകൾ കുറവാണെങ്കിലും അവന്റെ തൗഹീദ് കാരണത്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇനി അതല്ല, അവന് തിന്മകളുണ്ട് എങ്കിലും ആ തിന്മകളെ തൗഹീദ് മായ്ച്ചു കളയുകയും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. നമ്മൾ അതുപോലെ പറഞ്ഞു, ചിലപ്പോൾ ചില ആളുകൾക്ക് തൗഹീദിന്റെ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അമലുകൾ കുറവാണെങ്കിലും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അങ്ങനെ തുടക്കത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതല്ല എങ്കിൽ അവൻ ആദ്യം നരകത്തിൽ പ്രവേശിക്കുകയും പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ പറഞ്ഞ സ്വർഗത്തിലുള്ള വ്യത്യസ്ത ദർജകളുണ്ട്, അത് അവന്റെ ഓരോ അല മകാന മിനൽ അമൽ, ഓരോരാളുടെയും അമലിന്റെ അടിസ്ഥാനത്തിൽ ഓരോരാൾക്കും വ്യത്യസ്ത പദവികൾ ലഭിക്കും എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. മീസാനിന് രണ്ട് തട്ടുകളുണ്ട് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെ നിന്നാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്? കാരണം മൂസ അലൈഹി സ്വലാമിന്റെ ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലൗ അന്ന സമാവാതി സബ്അ വആമിറുഹുന്ന ഗൈരി വൽ അർദീന സബ്അ ഫീ കിഫ്ഫ, ആകാശഭൂമികളും അതിൽ ഉൾക്കൊള്ളുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു തട്ടിൽ എന്ന് പറഞ്ഞു. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ്ഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിൽ എന്ന് പറഞ്ഞു. അപ്പോൾ മീസാനിന് രണ്ട് തട്ടുകളുണ്ട് എന്ന് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം. പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ തന്നെ അതിനൊരു ലിസാനമുണ്ടാകും, അതോ നമുക്കറിയാം അതിന്റെ തൂക്കം അറിയിക്കുന്ന അതിനൊരു നീഡിലുണ്ട്, അപ്പൊ അതും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു രണ്ട് തട്ടുമുള്ള തുലാസിനും ഒരു നീഡിൽ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളതാണ് രണ്ട് തട്ടുള്ള തുലാസ്, ഒരു നീഡിൽ അതുണ്ടാക്കും. അതുകൊണ്ട് സലഫുകളുടെ ഇജ്മാ ഉണ്ട് മീസാനിന് അതുപോലെ തന്നെ ഒരു ലിസാനുമുണ്ട് എന്നുള്ളത്, അതിന് അതിൻ്റെതായ ഒരു നീഡിലുമുണ്ട്. അത് ഏതൊരു ഭാഗത്തേക്കാണോ ചെരിയുന്നത് ആ ഭാഗത്തിന്റെ അനുസരിച്ചായിരിക്കും അവന് കാര്യങ്ങൾ വിധിക്കപ്പെടുക. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അലേഷറൂൻ ഇരുപതാമത്തേത് മഅരിഫത്തു ദിക്രിൽ വജ്ഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹിനെ കുറിച്ചിട്ടുള്ള അറിയൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ പെട്ട അള്ളാഹുവിന്റെ വജ്ഹിനെ കുറിച്ച് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന മഹത്തായ കാര്യം അത് നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. എവിടെയെല്ലാം യബ്തഗി ബിദാലിക വജ്ഹ അല്ലാ എന്ന് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നമുക്ക് അത് മുഖേന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ്. നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവനെ കാണുക എന്നുള്ളതാണ്. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ട്, അള്ളാഹുവിനെ കാണേണ്ട ആളാണ് ഞാൻ, ആ ഒരു ആഗ്രഹം എനിക്കുണ്ടാകണം. അതുകൊണ്ട് അതിന് അനിവാര്യമായ കാര്യങ്ങൾ എന്നിൽ ഉണ്ടാകണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്ന ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് കിതാബ് തൗഹീദിലെ ഫദ്ലു ബാബു ഫദ്ലു തൗഹീദ് വമാ യുകഫിറു മിനദ് ദുനൂബ് എന്ന അധ്യായത്തിലെ 20 മസ്അലകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അധ്യായം അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.